പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അനേക നാളുകളായി ദൈവത്തിന്റെ ദയയാൽ അനേക സന്ദേശങ്ങൾ ഇതുമായുള്ള ബന്ധത്തിൽ, ദൈവരാജ്യ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. പ്രിയരെ, അതുകൊണ്ട് അനേക സന്ദേശങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ മുൻപിൽ പ്രസംഗിച്ചിട്ടുള്ള സന്ദേശങ്ങളും കേൾക്കുവാനായിട്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി നിങ്ങൾ അത് മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് സഹോദരങ്ങളെ അത് വളരെ നല്ലതാണ്. ഇതുമായുള്ള ബന്ധത്തിൽ ദൈവരാജ്യ സുവിശേഷം, കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം എന്താണെന്ന് ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഈ സന്ദേശങ്ങളിലൂടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാം വായിക്കുന്ന കീ വാക്യം മത്തായി 24:14 ആ കീ വാക്യത്തിന്റെ ആധാരമായ കീ വാക്യം 1:26. അപ്പോ മത്തായി 24:14 വായിച്ച് നമുക്ക് ആരംഭിക്കാം.
രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
ശ്രദ്ധിച്ചാട്ടെ, കർത്താവ് യേശു പറയുകയാണ് രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും, അതോടെ അവസാനം. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം? 1:26 മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രയാസമുള്ള ഒരു സംഭവമാണിത്. എത്ര പറഞ്ഞാലും മനുഷ്യന്റെ അകത്തേക്ക് ഇത് കയറാത്തൊരു സംഭവമാണിത്. ഇനി ഈ വ്യക്തി മനുഷ്യർക്ക് ഇത് മനസ്സിലായാലും ഇതിൽ ജീവിക്കാൻ കഴിയാൻ പ്രയാസമുള്ളൊരു സംഭവമാണ്. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു. അപ്പൊ ഒരു സാധാ വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബലാൽക്കാരം ചെയ്യുന്ന ഒരു മനസ്സുണ്ടാകണം. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ, ദൈവരാജ്യം എന്ന ആ യേശു പ്രസംഗിച്ച സുവിശേഷം മനസ്സിലായി കഴിഞ്ഞാൽ ബലാൽക്കാരം ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ അതുവഴി നിങ്ങൾ ആരായിത്തീരുമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം 1:26 പറയുകയാണ്, ദൈവം പറയുകയാണ്, അതാണ് സകലത്തിന്റെയും അടിസ്ഥാനമായ, മാനവരാശിയുടെ അടിസ്ഥാനമായ കീ വാക്യം. അവിടെ കർത്താവ് പറയുകയാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ഇതാണ് രാജ്യത്ത സുവിശേഷം. ഭൂമിയുടെ മേലുള്ള രാജ്യത്വം ദൈവം മനുഷ്യർക്ക് കൊടുക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുവാൻ അവരെ ഒരുക്കുകയാണ്. ഇതാണ് എന്റെ സന്ദേശം. എന്നാൽ ഇന്ന് മനുഷ്യനെ മരണം വാഴുകയാണ്. ഇതിന്റെ കാരണം 3:3 നമുക്ക് കാണാൻ പറ്റും. അവിടെ ദൈവത്തിന്റെ കൽപ്പന നിരസിച്ച് മാനവരാശി, ആദ്യ കുടുംബം ആദം ഹവ്വ കുടുംബം, മുന്നോട്ടേക്ക് പോയത് മുഖേന മരണം അവരുടെ ജീവിതത്തിൽ കടന്നു വരികയും അവരെ മരണത്തിന് അടിമകളാക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതിന്റെ തെളിവ് എന്താണ്? അവരുടെ മക്കളായ നാം അതുകൊണ്ടാണ് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതാ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ മരണത്തെ മാറ്റിയിട്ട് നമുക്ക് ജീവനെ നൽകി വീണ്ടും നമ്മളെ യഥാസ്ഥാനപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായി ദൈവരാജ്യം അദൃശ്യ രാജ്യമാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് വെറും ബോഷനായി ശരീരത്തിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് അവന്റെ ചിന്തയിൽ ഇതാ ഈ ശരീരമാണ് മനുഷ്യൻ. അപ്പൊ ഈ ബോഷത്തൊക്കെ മാറ്റിയിട്ട് സത്യം മനുഷ്യനെ അറിയിക്കുകയും സത്യം മനുഷ്യനെ സ്വതന്ത്രമാക്കി കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ സിസ്റ്റം. എന്നാൽ ഈ മനുഷ്യനെ പിടിച്ച് അടക്കി വെച്ചിരിക്കുന്ന പൈശാചിക രാജ്യത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സത്യം ഇവരെ അറിയരുത്. സത്യത്തിന് പകരം അവിടെ വേറെ എന്തെങ്കിലും അവിടെ ഇട്ട് റീപ്ലേസ് ചെയ്യുക. സത്യത്തിന് പകരം കുറെ ബോഷ്കുകൾ അവിടെ ഇട്ടിട്ട് മനുഷ്യന് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പദ്ധതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തെ അധ്വാനിപ്പിച്ച് ഇതാ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണ് പിശാച് ആവിഷ്കരണം ചെയ്തിരിക്കുന്നത്. അപ്പോ പിശാച് തന്ത്രത്തിലൂടെ മനുഷ്യനെ കീഴടക്കുന്നു, ദൈവം സത്യത്തിലൂടെ മനുഷ്യനെ സ്വതന്ത്രമാക്കാൻ നോക്കുന്നു. അപ്പൊ ഇവർ രണ്ട് ആത്മരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പോ ഇതിൽ സ്വർഗത്തിലെ ദൈവം തന്നെ തൻ്റെ ഏകജാതനായ പുത്രൻ, ആ പുത്രന്റെ പേരാണ് വേർഡ്, വചനം. ആ വചനം മാംസമായി ഭൂമിയിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയും, നമ്മൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത്, ഞാൻ പണ്ട് സിനിമകളൊക്കെ കാണുന്ന സമയത്ത്, ഇതാ ഏതെങ്കിലും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു നായികയെ തട്ടിക്കൊണ്ടുപോയി, ഒരു മോളെ തട്ടിക്കൊണ്ടുപോയി, തുടർന്ന് ആ സിനിമയുടെ ഓപ്പറേഷൻ മുഴുവൻ ഇതാ ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു CID അല്ലെങ്കിൽ ഒരു നായകൻ ആ തട്ടിക്കൊണ്ടുപോയതിനെ സ്വതന്ത്രമാക്കുവാൻ പോകുന്ന ഒരു സംഭവം നല്ല ഒരു പങ്കും സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ അത് നമുക്ക് നമ്മുടെ ചിന്തയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, ഇവിടെയും ഏകദേശം സംവിധാനങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ മനുഷ്യനെ തന്ത്രപൂർവം പിശാച് ചതിച്ച് അവനെ മരണത്തിന്റെ കീഴിലാക്കി അവനെ കൊണ്ടുപോകുമ്പോൾ, ഇതാ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനെ തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം 3:15 ഒരു പ്രവചനം, ബൈബിളിലെ ആദ്യ പ്രവചനം പ്രവചിച്ചു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു തലയായ സഭയാണ്. ആ സ്ത്രീയാണ് വെളിപ്പാട് പുസ്തകം 12 നാം കാണുന്ന സ്ത്രീ. ആ സ്ത്രീ ഗർഭിണിയാണ്, അവക്ക് ഒരു കുഞ്ഞ് പ്രസവിക്കും, ആ കുഞ്ഞിനെ തിന്നാനായിട്ട് സർപ്പം, 7 തലയുള്ള സർപ്പം നിൽക്കുകയാണ്. ആ യുദ്ധത്തെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ആ സർപ്പത്തിന് ആ കുഞ്ഞിനെ തിന്നുവാൻ കിട്ടാതെ ആ കുഞ്ഞ് ജയം പ്രാപിക്കുകയും സർവ്വഭൂമിയെയും വാഴുന്ന ഒരു കുഞ്ഞായി മാറുകയും 1:26 ചെയ്തെടുക്കുന്ന ഒരു കുഞ്ഞായി ആ കുഞ്ഞ് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോ ഇതിനുമുമ്പുള്ള സന്ദേശങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നു. ഇത് നിങ്ങളത് വീണ്ടും വായിക്കുക, ധ്യാനിക്കുക, ദൈവം അത് കൂടുതലായിട്ട് വെളിപ്പെടുത്തട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയെടുക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു, ഇതാ ആ 3:15 ആ പിതാവിന്റെ ഡിക്ലറേഷൻ നടന്നത് മുതൽ ഇതാ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യന്റെ പുറകിലുണ്ട്. പക്ഷെ മനുഷ്യൻ ഇത് അറിയത്തില്ല. യേശു ക്രിസ്തു ആത്മാവാണ്, അദൃശ്യനാണ്, വചനം ആത്മാവാണ്. ആത്മാവായ വചനം ഈ മാനവരാശിയുടെ പുറകെ പോവുകയായിരുന്നു എന്ന് കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം കേട്ടു. ഇതാ അവിടെ നാം കേട്ട ചിന്ത എന്ന് പറയുന്നത് കോലാടും ചെമ്മരിയാടും നമ്മൾ കേട്ടതാണ് അല്ലേ. ആ കോലാടിന്റെയും ചെമ്മരിയാടുമായ കൂട്ടത്തെ ഇതാ എങ്ങനെയാണ് ഇടയൻ ഹാൻഡിൽ ചെയ്യുന്നത് നാം കേട്ടു. അപ്പോൾ പഴയ നിയമ കാലങ്ങളിൽ ഇതാ ഈ ജനത്തിന്റെ പുറകെ വാഗ്ദത്തം ചെയ്ത അബ്രഹാത്തിന്റെ മക്കളായ ഇസ്രായേൽ സന്തതിയുടെ പുറകെ യേശു ഉണ്ടായിരുന്നുവെന്ന് 1 Corinthians 10 നാം മനസ്സിലാക്കി. ഇതാ അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ഇതെല്ലാം നാം കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അപ്പോ യേശു ക്രിസ്തു അദൃശ്യ മണ്ഡലത്തിൽ ആ ഇസ്രായേൽ മക്കളെ അനുഗമിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചാട്ടെ, അന്ന് യേശു അനുഗമിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ യേശുവിനെ അനുഗമിക്കുക. അന്ന് യാത്രയായിരുന്നു, ഇനി മടക്കയാത്രയാണ്. അങ്ങനെ നാം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് യേശു ക്രിസ്തു മനുഷ്യരുടെ പുറകെ, ഇന്ന് ചിത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ്, നിങ്ങൾക്കിപ്പോൾ ചിത്ര സ്ക്രീനിൽ കാണാം. ഇതാ അന്ന് യേശു മനുഷ്യരുടെ പുറകെ വരുന്ന ആടുകളുടെ പുറകെ ഇതാ ഇടയൻ പോകുന്നത് പോലെ യേശു അവരെ അനുഗമിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ യേശുവിന് ഇവരോട് പറയാനുണ്ടായിരുന്ന ചിന്തകൾ എന്ന് പറയുന്ന മനസാന്തരപ്പെടുക ഇതൊക്കെ ആയിട്ട് ബന്ധത്തിൽ നാം വചനങ്ങളെ വായിച്ചു കഴിഞ്ഞു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ഇനി പുറകെയല്ല നടത്തുന്നത് ഇവരുടെ മുൻപേ കൊണ്ടുവരികയാണ്. ഈ മനുഷ്യരുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ഇതാ ഏകദേശം 4000 വർഷത്തെ ഈ അനുഗമനം അവസാനിപ്പിച്ചിട്ട് യേശു ക്രിസ്തു മനുഷ്യനായി, ഇതാ കന്യഗർഭിണിയായി ഇതാ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഗലാത്യലേഖനം 4 നമ്മൾ കണ്ടു, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഇതാ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ഇതാ അതാണ് കന്യാമറിയത്തിൽ നിന്നുള്ള ജനനം. അങ്ങനെ ജനിച്ചവനായി നമ്മളുടെ ഇടയിൽ വന്ന് പാർത്തു, വചനം മാംസമായി. ഇതാ നമ്മളിൽ ഒരുവനെ പോലെ ഇവിടെ വളർന്ന് തൻ്റെ 30 വയസ്സുവരെ ഇതാ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയും അപ്പോൾ തന്നെ അവരെ പരിചരിച്ചു എല്ലാം കടന്നു വന്നതിന് ശേഷം ആ സമയമായപ്പോൾ തൻ്റെ ശുശ്രൂഷ താൻ ആരംഭിച്ചു. ആ യേശു ക്രിസ്തു ഒരു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 4 നമ്മൾ വായിക്കുമ്പോൾ കാണാം, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കഫർനഹൂമും കടൽക്കരയുള്ള ദേശമൊക്കെയും ആ ഇരുളിൽ ഇരുന്ന ദേശം ഗലീല മുഴുവൻ ഇതാ ഒരു പ്രകാശം ഉദിച്ചു. അപ്പൊ ഇത്രയും നാൾ യേശു അവിടെ ഉണ്ടായിട്ട് അവിടെ പ്രകാശമൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല, പക്ഷെ ഇപ്പോൾ തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പ്രകാശം ഉദിക്കുക. എന്താണ് പ്രകാശം? അവിടെ അതിന്റെ 4:17 എഴുതിയിരിക്കുകയാണ്, അന്ന് മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവനെന്ന് പ്രസംഗിച്ച് തുടങ്ങി. ആ കർത്താവ് യേശുവിന്റെ ആ പ്രസംഗം തുടങ്ങിയപ്പോ തുടങ്ങി ഇതാ ജനം അവർ പ്രകാശത്തിലേക്ക് വരികയാ. പലരും ചിന്തിക്കുന്നത് പ്രകാശം ചുമ്മാ ഇങ്ങനെ ഒരു പ്രകാശം, ഒരു ട്യൂബ്ലൈറ്റിന്റെ പ്രകാശം, സൂര്യന്റെ പ്രകാശം, ഇതല്ല, മനുഷ്യന്റെ ഹൃദയം മുഴുവൻ ഇരുണ്ടു പോയിരിക്കുകയാണ്. ഇന്ന് മനുഷ്യനും മനുഷ്യനെ അറിയത്തില്ല, ഇന്ന് മനുഷ്യനും മനുഷ്യനെ അറിയത്തില്ല. മനുഷ്യൻ മനുഷ്യനെ ഏതാന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ശരീരം തൊട്ട് കാണിക്കും. യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ ആ കോർ എന്താണെന്ന് മനുഷ്യന് അറിയത്തില്ല. അപ്പോൾ അവൻ എന്തിനാണ് ഇവിടെ ജനിച്ചതെന്ന് അറിയത്തില്ല, എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന് അറിയത്തില്ല. മരിച്ചാൽ ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നാ ജീവിതമെന്ന് അറിഞ്ഞുകൂടാ. മൊത്തം ഇരുട്ടിലിരിക്കുന്ന മനുഷ്യന് യേശു വാ തുറന്ന് ദൈവരാജ്യം സമീപിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പ്രകാശമുദിക്കുകയാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് ആ സന്ദേശം കടന്നു വരുമ്പോൾ അവർക്ക് പ്രകാശമുദിക്കുക, അവരുടെ ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് അവർക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് യേശു ക്രിസ്തു ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ഈ ലോകത്തിന്റെ പ്രകാശമാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങൾ സാധാരണ കേൾക്കുമ്പോൾ മതപ്രസംഗം കേൾക്കുന്ന പോലെ കേട്ടുവിട്ടതുകൊണ്ട് എന്റെ മക്കളെ ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. നിങ്ങൾക്കിത് മനസ്സിലായാലേ നിങ്ങൾ ദൈവിഷ്ടം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. സ്വർഗരാജ്യ പ്രവേശനം ദൈവിഷ്ടം ചെയ്യുന്നവനാണ്. എല്ലാ മതക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ മതക്കാരും അവരുടെ ദൈവത്തെ വിളിക്കുന്നുമുണ്ട്. ആ ഒരു പാറ്റേൺ ഏറ്റെടുക്കല്ലേ. കർത്താവ് പറയുന്ന ഒരു കാര്യം, മത്തായി 7:21 പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ദൈവത്തോട് ഇപ്പോഴേ പറ, എനിക്ക് അതിൽ കൂടുതൽ പറയാനുള്ള യോഗ്യത ഉണ്ട്. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക. ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് പറയാണ്, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നാൽ ഞാനിവിടുന്ന് പോവും, ഇനി നിങ്ങളാണ് ഇവിടുത്തെ വെളിച്ചം. അങ്ങനെ നിങ്ങൾ ആ വെളിച്ചമാകണമെങ്കിൽ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അനുഗമിക്കുന്നെങ്കിലേ ആകുകയുള്ളൂ. തുടർന്ന് നമ്മളെങ്ങനെയാ വെളിച്ചമാകണം? യേശു പ്രസംഗിച്ച അതേ ചിന്ത നമ്മളും ഇവിടെ പ്രസംഗിക്കുമ്പോൾ ജനത്തിന് സുബോധം വരും. അങ്ങനെ യേശു നമ്മുടെ ഹൃദയത്തിൽ തന്ന വെളിച്ചം ജനത്തിന് കൊടുക്കുവാനായിട്ട് കഴിയും. ഇതാ ആ ചിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോയതെന്ന് മനസ്സിലാക്കി നാം അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. ഇതാ കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയ ഭാഗം ഇവിടം വരെയായിരുന്നു. ഇതാ ന്യായപ്രമാണത്താൽ ജനം നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ആ ന്യായപ്രമാണം, അതാണ് മുൻപിൽ പോകുന്ന ഇടയം. എന്നാൽ ആ സമയം തന്നെ നാം മനസ്സിലാക്കി അവരുടെ പുറകിൽ ഇതാ യേശു ക്രിസ്തു അവരെ അനുഗമിച്ചിരുന്നു എന്ന് പസ്കോർദിനം 10:4 നമുക്ക് കാണാം. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, യേശു അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അതാണ് പുറകിൽ വേറൊരു ഇടയം. പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് മാറ്റമൊന്നുമില്ല, റിപ്പൻറ്റ് ടുവേഴ്സ് ഗോഡ്, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക. ഇതിന്റെ വചനങ്ങളൊക്കെ നാം കഴിഞ്ഞ സന്ദേശത്തിൽ വായിച്ചതാണ്. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ഇതാ ഈ പുറകിൽ പോയി ആത്മാവായി പുറകെ വന്നുകൊണ്ടിരുന്ന യേശു, ഇതാ വചനമായ യേശു, വചന മാംസമായി ഇതാ ഈ ജനത്തിന്റെ മുൻപിലേക്ക് വരികയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അതാണ് നമ്മൾ കാണുന്നത്, ഈ കാണുന്നത് മുൻപിലേക്ക് വരികയാണ്. അപ്പോൾ ആ യേശു പറയുന്ന സന്ദേശം മാറ്റമൊന്നുമില്ല, ഒറ്റ സന്ദേശം തന്നെ, ഇതാ കിങ്ഡം ഓഫ് ഗോഡ് അറ്റ് ഹാൻഡ്, ദൈവത്തിന്റെ രാജ്യത്വം സമീപിച്ചിരിക്കുന്നു, റിപ്പൻറ്റ്, മനുഷ്യ നീ മാനസാന്തരപ്പെടുക. ഇത് നാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ടുമുണ്ട്, ന്യായപ്രമാണവും ഉണ്ട്, ഈ സമയത്ത് ഇതാ ഇവിടെ യേശുവുമുണ്ട്. ഈ രണ്ടും ഇവിടെ ആ സമയത്തുണ്ട്. ഇനി ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ മാനവരാശിയോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എങ്ങനെയാണ് വെളിച്ചം? ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. യേശു വെളിച്ചമാണെങ്കിൽ, യേശു ആണ് വെളിച്ചം, യേശു എന്ന മനുഷ്യൻ മാത്രമാണ് വെളിച്ചമെങ്കിൽ യേശു പോയാൽ പിന്നെ നമുക്ക് വെളിച്ചം ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷെ യേശുവിലെ വെളിച്ചം എന്തായിരുന്നു? പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്നതായിരുന്നു യേശുവിന്റെ വെളിച്ചം. ഒരു ബൾബ്, ആ ബൾബല്ല വെളിച്ചം, ബൾബിന്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ഉണ്ട്, അത് കത്തുമ്പോഴാണ് അത് വെളിച്ചമായി മാറുന്നത്. അപ്പോ യേശു എങ്ങനെയാ വെളിച്ചമായി മാറിയത്? പിതാവ് തനിക്ക് കൊടുത്ത സന്ദേശം, അത് ആ ദൈവരാജ്യ സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോഴാണ് യേശു വെളിച്ചമായത്. അപ്പൊ നമുക്കിങ്ങനെ വെളിച്ചമാങ്ങാൻ പറ്റും? ഇതേ ദൈവരാജ്യ സന്ദേശം യേശു പറഞ്ഞത് നമ്മളും വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനായിട്ട് കഴിയും. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 9:5
ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു.
അപ്പോ യേശു പറയാണ്, യേശു ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇനി നമ്മളും ഇവിടുത്തെ വെളിച്ചമായി തീരണം. അപ്പോ എന്ത് വേണം അതിന്? 8:12 വായിച്ച് നമ്മൾ ഇവിടുത്തെ വെളിച്ചമായി തീരണം. നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്, ഇതാണ് ദൈവ ഇഷ്ടം, നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസം എന്നാണെന്നറിയാമോ? അവരിപ്പോൾ ILTS ഒരു ക്ലാസ്സിലിരിക്കുകയാണ്, അല്ലെങ്കിൽ BE ഇരിക്കുകയാണ്, MBBS പഠിക്കാനിരിക്കുകയാണെങ്കിൽ അവർ വളരെ ശ്രദ്ധയോടുകൂടിയതൊക്കെ എഴുതി എടുത്ത് പഠിക്കാൻ വേണ്ടി ഒരുങ്ങും. പക്ഷെ ദൈവവചനത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നുമില്ല. കാരണം ഇത് ഞാൻ കേട്ട് ഇങ്ങനെ കേട്ട് 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 കേട്ട്, കാരണം ഇവരുടെ കാരണവന്മാരും അതിലിങ്ങനെ കേട്ട് കേട്ട് പോകുന്നവരാ. അവരെ പഠിച്ച, അവരിൽ നിന്ന് പഠിച്ചത് ഇവർ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നാം മനസ്സിലാക്കുക, നാം പ്രവർത്തിക്കുക. ഇതാ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നാം മനസ്സിലാക്കുക, നാം പ്രവർത്തിക്കുക, അതനുസരിച്ച് നാം ഒരുങ്ങുക. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ക്രമീകരണം എന്ന് പറയുന്നത്, ഇതാ ഈ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് നാം മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കണം. നാം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ആ പ്രകാശമായി തീരണം. യോഹന്നാൻ 8:12 കർത്താവ് പറയാണ്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. വാക്യം വായിച്ചാട്ടെ.
യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ചാട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാനിത് വീണ്ടും കേൾക്കുകയാണല്ലോ. അതെ, വീണ്ടും കേൾക്കുകയാണ്. കാരണം എന്താ വീണ്ടും കേൾക്കുന്നേ? ഇതാ അമ്മ ഒരു മോളോട് പറഞ്ഞു, മോളെ അവിടെ ഇരിക്കുന്ന ആ പേനയും എടുത്തോണ്ട് വന്നേ. വീണ്ടും കുറച്ച് ചെയ്യുമ്പോ അമ്മ പറഞ്ഞു, മോളെ അവിടെ ഇരിക്കുന്ന ഈ പേനയും എടുത്തോണ്ട് വന്നേ. അപ്പൊ മോളകത്ത് പറയുക, ഞാൻ നേരത്തെ കേട്ടതല്ലേ, പിന്നെ വീണ്ടും എന്തിനാ ഇങ്ങനെ പറയണേ? നീ കേട്ടതാണ് മോളെ, പക്ഷെ നീ അനുസരിച്ചോ ഇല്ല. അതുകൊണ്ട് അത് വീണ്ടും പറയേണ്ടതായിരുന്നേ. വീണ്ടും പറയേണ്ടത് ഇതുകൊണ്ടാ, ഇത് കേട്ട് കേട്ട് തഴമ്പായി പോയതുകൊണ്ട് അത് വീണ്ടും പറയേണ്ടി വരുന്നേ. മക്കളെ, ഇവിടെ ഇരുന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രസംഗിക്കാൻ വേണ്ടി പറയല്ല, ദൈവം ആളെ മാറ്റുവാൻ വേണ്ടി പറയുന്നതാണ്. ആളെ മാറ്റുവാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചാട്ടെ, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുകൊണ്ട് അവസാനിക്കില്ല. പറയാണ്, എന്നെ അനുഗമിക്കുന്നതിന് ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദര സഹോദരി, യേശുവിനെ അറിയുന്നു എന്ന് പറയുന്ന പ്രിയ മകളെ, നീ ലോകത്തിന്റെ പ്രകാശമാണോ? പ്രിയ മകനെ, കുഞ്ഞേ, നീ ലോകത്തിന്റെ പ്രകാശമാണോ? ആകണമെങ്കിൽ എന്ത് ചെയ്യണോന്ന് യേശു പറഞ്ഞേ? യേശുവിനെ അനുഗമിക്കണം. സമ്മതിച്ചു, ഞാൻ പറഞ്ഞു, സമ്മതിക്കുന്നു. നീ ഒരു മതക്കാരനാണ്, കത്തോലിക്കനാണ്, പെന്തക്കോസ്റ്റുകാരനാണ്, ബാപ്റ്റിസ്റ്റുകാരനാണ്, TPM കാരനാണ്, പക്ഷേ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമായി നാം തീരണം. ഇതാണ് യേശു പറയുന്നത്. അല്ലെ, യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. 1000 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. യേശു അങ്ങനെ തന്നെയാ, നാം പറഞ്ഞാലും പറഞ്ഞില്ലേ. കർത്താവ് നമ്മളോട് പറയുന്നു, Matthew 5:14 കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിലേക്ക് കൊടുക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായി തീരണം ഞാനും നിങ്ങളും. ദൈവത്തെ പ്രദർശിപ്പിക്കണം. യേശു പറഞ്ഞതുപോലെ ഫിലിപ്പോസ് ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരാൻ. ഏത് പിതാവിനെ? അദൃശ്യനായ പിതാവിനെ. യേശു പറഞ്ഞിട്ട് തന്റെ ദൃശ്യമായ രൂപം കണ്ട് യേശു പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നത്. അതായത് യേശുവിന്റെ കയ്യിലെ ഇറച്ചി കഷ്ണോ എല്ലും കഷ്ണമാണോ പിതാവ്? അല്ല, യേശുവിന്റെ ഉള്ളിൽ പിതാവ് അദൃശ്യനാണെന്ന് ബൈബിള് പറയുന്നു. അദൃശ്യനായ ദൈവം, അദൃശ്യനായ പിതാവ് യേശുവിന്റെ ഉള്ളിൽ വസിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോ യേശു ഇവിടെ വെളിപ്പെടുന്നത് ആ പിതാവിനെയാണ്. അങ്ങനെ ആ പിതാവിന്റെ ചിന്തകൾ, പിതാവിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നാം വെളിപ്പെടുന്നത് പിതാവിനെയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം അദൃശ്യനാണ്. ഈസ് എൻ ഇൻവിസിബിൾ ഗോഡ്. ഇപ്പൊ യേശുവിനെ കുറിച്ച് പറയുന്നത് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അപ്പൊ ദൈവം അപ്പോഴും ഇൻവിസിബിളാ. ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ നമ്മളും ഈ ലോകത്തിൽ യേശുവിനെ പോലെ ഇതാ നമ്മളെ ദൈവത്തെ പ്രകാശിപ്പിക്കണം. ഇന്ന് അതേ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഇതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു. അപ്പൊ ക്രിസ്തു വെളിപ്പെടുന്ന പിതാവിനെയാണ്. ഇതാ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു, ആ ഓട്ടോമാറ്റിക് പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു തലം നാം മനസ്സിലാക്കി ആ പ്രകാശമായി തീരണം. അല്ലാണ്ട് ഒരു മതക്കാരനോ ഒരു പെന്തക്കോസ്തുകാരനോ ഒരു കത്തോലിക്കാരനോ ഒരു ബാപ്റ്റിസ്റ്റുകാരനോ ആയി അവസാനിപ്പിക്കാൻ അങ്ങനെയുള്ളവരൊന്നും ഈ പുസ്തകത്തിലില്ല. ഈ പുസ്തകത്തിൽ ഉള്ളത് ദൈവമക്കളാണ്. ദൈവമക്കളാരെ പ്രകാശിപ്പിക്കും? അവരുടെ ജീവിതം തന്നെ അവരുടെ അപ്പനെ പ്രകാശിപ്പിക്കുന്നതാണ്, അപ്പനെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. ഇത് ശരീരത്തിൽ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ അടുത്ത് തന്നെയാണ്. എന്റെ മോള് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോ ഒക്കെ ഞാൻ പല കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പലരും അടുത്ത് വന്നിട്ട് ചോദിക്കും, ഷാജി പാഷയുടെ മോളല്ലേ, ഷാജി പാഷയുടെ മോളല്ലേ. എന്തുവാ ആ മക്കളുടെ ഫിസിക്കൽ നേച്ചർ പോലെ അപ്പനെ വെളിപ്പെടുത്തുകയാണ്. ഇതാ നമ്മുടെ അപ്പൻ ആത്മാവാ, നമ്മളും ആത്മാവാ. ആ ദൈവിക സ്വഭാവം നമ്മളിവിടെ വെളിപ്പെടണം. ആ ദൈവിക പ്രകാശം നമ്മളിവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു വന്ന് കടന്നു വന്നിട്ട് പറഞ്ഞിട്ട് പോയേട്ട കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ, എന്നാൽ നിങ്ങളാണ് ഇനി ലോകത്തിന്റെ വെളിച്ചം. അതെങ്ങനെയാകാൻ പറ്റും? നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് അനുഗമനം. അനുഗമനം ഇല്ല എങ്കിൽ ലോകത്തിന്റെ വെളിച്ചമാകാൻ പറ്റത്തില്ല. ഇന്നത്തെ വിഷയം അനുഗമനത്തെ മാറി ആരാധന മാത്രമായി മാറിയ വലിയൊരു കൂട്ടം. എന്നാൽ കുരുടന്മാരായ ജനം അതിന്റെ പുറകെ യാത്രയായി. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾക്ക് ചിത്രത്തിൽ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ ഈ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഇതാ ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ ലോകത്തിലുള്ളപ്പോഴാണ് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ യേശു ക്രിസ്തു വീണ്ടും ഇതാ ഇവിടുന്ന് കാൽവരി യാഗം കഴിഞ്ഞ് യേശു ക്രിസ്തു മരണം കഴിഞ്ഞ് യേശു ക്രിസ്തു വീണ്ടും ഇതാ ഈ ജനത്തിന്റെ പുറകിൽ ആത്മമണ്ഡലത്തിലേക്ക് മാറി. ആത്മമണ്ഡലത്തിലേക്ക് ഇതാ യേശു ക്രിസ്തു മാറുകയാണ്. ആത്മാവിടത്തിലേക്ക് യേശു ക്രിസ്തു മാറിക്കഴിഞ്ഞാൽ ഇതാ ഈ ലോകത്തിന്റെ വെളിച്ചം പിന്നെ ആരാ? നമ്മള്. യേശു ഇവിടെ വന്ന് എന്താണോ പറഞ്ഞത് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടത് ആരാ? നമ്മളല്ലേ? നമ്മളാണ് യേശുവിന്റെ ശരീരം. നമ്മളെന്നെ വേര് വിളിക്കണേ. ബോഡി ഓഫ് ഷാജി എന്നല്ല, ബോഡി ഓഫ് ഷീബ എന്നല്ല, ബോഡി ഓഫ് വർഗീസ് എന്നല്ല, ബോഡി ഓഫ് ജോർജ് എന്നല്ല. ബോഡി ഓഫ് ഷാജി ആണെങ്കിൽ ഇത് ഷാജിയുടെ ജോലി ചെയ്യും. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ ഇത് ക്രൈസ്റ്റിന്റെ ജോലി ചെയ്യും. ഹലോ, ഇല്ലപ്പെടുത്താൻ കിട്ടിയ ബോഡി ഓഫ് ജോർജ് ആണെങ്കിൽ ജോർജിന്റെ ജോലി ചെയ്യും. ബോഡി ഓഫ് ഷീബ ആണെങ്കിൽ ഷീബയുടെ ജോലി ചെയ്യും. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ ക്രൈസ്റ്റിന്റെ ജോലി ചെയ്യും. ക്രൈസ്റ്റ് ഇവിടെ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ആ ജോലി തുടർന്നുകൊണ്ടിരിക്കും. ആ ജോലി തുടർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ നമുക്കറിയാം നാം ഏത് ബോഡിയാണെന്ന്. ഇതേപോലെ നമുക്കറിയാം നാം ഏത് ബോഡിയാണെന്ന്. യേശു ഇവിടെ ആയിരുന്നപ്പോൾ ലോകത്തിന്റെ പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞ പ്രകാശമായത് നമുക്കവിടെ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12-13-14 താഴേക്ക് വായിക്കുമ്പോൾ 17 വരെയും വായിക്കും, അവിടെ കാണാൻ പറ്റും. ഇരുളിരുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു. അതിന്റെ 17-ാം വാക്യം പറയുന്നു, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു പ്രസംഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് പ്രകാശമായത്. വായിച്ചാട്ടെ 4:17.
അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി.
സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് അതിന് തൊട്ട് മോളി പറയാണ്, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും ഇരുളിരുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു. അവർ എഴുതിയിട്ടില്ലേ, ഒന്ന് വായിച്ചേ.
സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിൽ
ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും
നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു.
ശ്രദ്ധിച്ചേ. അപ്പോ എന്ത് ചെയ്തപ്പോഴാണ് യേശു അവിടെ ചെന്ന് പാർത്തു? തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, അന്ന് മുതൽ യേശു ദൈവ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞു. ഈ ഒരു വെളിച്ചം വീശണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ ഉൾത്തളങ്ങളിലൊന്ന് വരട്ടെ, ഇത് നിങ്ങളുടെ ഉൾത്തളങ്ങളിലൊന്ന് വരട്ടെ. യേശു പറഞ്ഞത് ഒന്ന് വിശ്വസിക്കേ, യേശു പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എന്നിട്ട് ഇതിനെക്കുറിച്ച് യേശുവിന്റെ ശരീരമാണെന്ന് നവനവനെ തന്നെ ഒന്ന് ചെക്ക്. യേശു പറഞ്ഞതുപോലെ തന്നെ ആണ് ചെയ്യുന്നതെങ്കിൽ യേശുവിന്റെ ശരീരമാണ്. ആ ശുശ്രൂഷ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ യേശുവിന്റെ ശരീരമാണ്. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ, യേശു ക്രിസ്തു ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അവിടെ തന്നെ യേശു ക്രിസ്തു പ്രസംഗിക്കാൻ പോണത് ആരാധനയെക്കുറിച്ചോ? എല്ലാവരും ഇതാ എന്നെ ആരാധിക്കൂ, ഇതൊന്നും അല്ല യേശു പ്രസംഗിക്കാൻ പോണേ. യേശു ഒറിജിനൽ അന്നത്തെ യേശു തന്നെയാണെങ്കിൽ ഇന്ന് വന്നിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യൂ? ഇതാ ദൈവത്തെ നാം ആരാധിക്കണം, അത് എപ്പോഴും ആരാധിക്കണം. പക്ഷേ ആ ഓപ്പറേഷണൽ സൈഡ് മറച്ചുകൊണ്ടുള്ള പദ്ധതിയല്ല ഇതാ നമ്മളെ ചതിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി, ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ അതനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് നമ്മളുടെ ജീവിതത്തിന് റിസൾട്ട് വരട്ടെ. റിസൾട്ട് ഇല്ല എങ്കിൽ എല്ലാം വെറുതെയാണ്, എല്ലാം വെറുതെയാണ്. കാര്യത്തിലേക്ക് കടക്ക്. നമ്മളെ തന്നെ നമ്മൾ നശിപ്പിക്കല്ലേ, വഞ്ചിക്കല്ലേ? വചനം പറയുന്നു, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടിയാകുവീൻ. അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായി തീര്. ഇതാ ലോകത്തിന്റെ പ്രകാശമായി തീര്. ഇതാ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, എത്രയൊക്കെ ഇതൊക്കെ പറഞ്ഞാലും, പണ്ടൊരിക്കലും ബാബു പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞതുപോലെ, എത്രയൊക്കെ അതയോ പറഞ്ഞാലും, ഇതാ ഈ ജനം ബൈബിള് തൊട്ടാൽ സങ്കീർത്തനത്തിലേക്ക് അവർ പോകും. സങ്കീർത്തനമൊക്കെ വായിച്ചോ, നല്ല കാര്യമാ. പക്ഷേ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം കഴിഞ്ഞു എന്ന് നിങ്ങളുടെ ബൈബിളല്ലേ എന്റെ മക്കളെ പറഞ്ഞു തരുന്നേ? അതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കേ. ഇനി നമ്മുടെ സിലബസ് അതൊന്നുമല്ല, അത് കഴിഞ്ഞുപോയി. നമ്മുടെ സിലബസ് ദൈവരാജ്യമാണ്. ഞാൻ ലൂക്കോസ് 16:16 പറയുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു, അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു പോരുന്നു. ബലാൽക്കാരികൾ അതിനെ ബലാൽക്കാരേണ കീഴടക്കുന്നു. നമ്മുടെ ബൈബിളിൽ തന്നെ എഴുതിയേക്കണേ, ഒന്ന് വായിച്ചേ.
ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു.
വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ ന്യായപ്രമാണവും പ്രവാചകന്മാരും? ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറയുന്നത് ഇതാ ആ പഴയ നിയമത്തിലെ പുസ്തകങ്ങളാണ് ഇല്ലേ. ഉൽപ്പത്തിയിലെ പല പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ അടിസ്ഥാനമാണ്. അത് ഒന്നും കളയാനില്ല, ഇതൊന്നും കളയാനില്ല. എല്ലാം നാം മനസ്സിലാക്കണം. ഇതാ തുടർന്ന് മനുഷ്യൻ വീണതിന് ശേഷമാണ് അവർക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും കൊടുത്തത്. അത് യേശു വരുന്നത് വരേ ഉള്ളൂ. അപ്പോ ആ ഭാഗത്തേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫോക്കസ് മുഴുവൻ അന്ന് മുതൽ എന്ത് സംഭവിച്ചു? താഴേക്ക്.
അന്ന് മുതൽ
ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എന്നിട്ട് ജനം എന്ത് ചെയ്യുന്നു? ആ ഞങ്ങൾ സുവിശേഷം കേട്ടി, കൈയടിച്ചിരുന്നു. താഴേക്ക്.
എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു.
പാട്ടുപാടി നടക്കുന്നല്ല പറഞ്ഞേ, ബലാൽക്കാരേണ അതിൽ കടക്കാൻ നോക്കുന്നു. എന്റെ മകനെ എന്റെ മകളെ, സ്നേഹത്തോട് ചോദിക്കട്ടെ, കുഞ്ഞെ നീ ബലാൽക്കാരനെ കടക്കാൻ നോക്കുന്നുണ്ടോ? എന്ത് ബലം ബ്രദറെ, അല്ലേ? അങ്ങനെയല്ല, മനസ്സിലാക്കണേ. എന്താണ് ഞാൻ ഈ ബലം പിടിക്കേണ്ടത്? മറ്റതിന് ബലമൊന്നും പിടിക്കണ്ട. ഇവിടെ കിടക്കണമെങ്കിൽ ബലാൽക്കാരേണ കിടക്കാൻ പറ്റുകയുള്ളൂ. ബലാൽക്കാരേണ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇത് ലൈറ്റായിട്ട് എടുക്കാതെ, ഇത് ലൈറ്റായിട്ട് എടുക്കാതെ, ഇത് കാര്യമായിട്ട് എടുക്കുക, ഇത് മനസ്സിലാക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മളെ തന്നെ വിശുദ്ധ പൗലോസ് പറഞ്ഞു ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. ഇതേ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ നമുക്കും ഈ ലോകത്തിന്റെ പ്രകാശമായി, യേശുവിനെ പോലെ ഈ ലോകത്തിന്റെ പ്രകാശമായി, ഇതാ നമ്മിലൂടെ സൃഷ്ടാവായ ദൈവത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രകാശമായി തീരാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കുക. ഇതാ നിങ്ങളെ വഴക്കു പറഞ്ഞതോ അല്ലെങ്കിൽ വഴക്കു പറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ ഒക്കെ അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആരും അനുസരണക്കേടിൽ കുടുങ്ങി അവസാനിക്കാൻ വേണ്ടിയല്ല, അനുസരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു, ഞങ്ങളെങ്കിൽ ശരണപ്പെട്ടു. അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. എന്റെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പൊ ആ ഞങ്ങൾ വചനം കേട്ട് ഞങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരായി തീരാതെ കർത്താവേ, ലോകത്തിൽ സമയം കളയുന്ന വചനം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് സമയം കളയുന്നതിൽ ഞങ്ങൾ ഒഴുകിപ്പോകാതെ നാളെ മാറുന്ന ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. പ്രിയ നല്ല പിതാവേ, ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സാന്തരത്തിന് തക്കവണ്ണം ഫലം കായ്ക്കുവാനുള്ള കൃപ അങ്ങ് കൊടുക്കണമേ കർത്താവേ. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹരായി വെളിപ്പെടട്ടെ. മാത്രമല്ല ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, രോഗികളായിരിക്കും, ദേശീയ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം മക്കളുടെ മേൽ കൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.